2019 ഓഗസ്റ്റ് 22 വ്യാഴാഴ്ച കേരളകൗമുദി ദിനപത്രത്തിന്റെ മുഖപ്രസംഗം പേജിൽ ചട്ടമ്പി സ്വാമി ജയന്തി ദിനത്തോടനുബന്ധിച്ച് ഡോക്ടർ എം എ ഉണ്ണികൃഷ്ണൻ തയ്യാറാക്കിയ ലേഖനം. നവയുഗം സൃഷ്ടിച്ച ചട്ടമ്പി സ്വാമികൾ. നൂറ്റാണ്ടുകളായി ജാത്യന്തതയിൽ ആണ്ടുകിടക്കുന്ന കേരളീയ സമൂഹത്തെ ഉടച്ചുവാർക്കുകയും അതിന് ശാശ്വതമായ മോചനമാർഗം തുറന്നു നൽകുകയും ചെയ്ത ഋഷീശ്വരനാണ് ശ്രീ ചട്ടമ്പി സ്വാമികൾ. സംഹാരവും സൃഷ്ടിയും ഒരുമിച്ച് നടത്തിയ മഹാപ്രഭു അനാചാരങ്ങളെ സ്വയം ലംഘിച്ചുകൊണ്ട് സമത്വത്തിലും സാഹോദര്യത്തിലും അധിഷ്ഠിതമായ ഉദാത്ത സമ്പ്രദായം നടപ്പിലാക്കുക എന്ന ദ്വിമുഖ ജീവിത പദ്ധതിയാണ് അദ്ദേഹം ആവിഷ്കരിച്ചത്. സ്വാമികൾക്ക് അതിന് അവലംബമായത് ദൈക്ഷണിക സാഹസികത ഒന്ന് മാത്രമായിരുന്നു. അതീശ ശക്തികളുടെ സ്വാർത്ഥ താൽപര്യങ്ങളിൽ അമർന്നുപോയ അറിവിന്റെ പ്രകാശ ലോകത്തിലേക്ക് അദ്ദേഹം ധീരതയുടെ ചിറകുവീശി പറന്നു ചെന്നു. അറിവധികാരികൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ജ്ഞാനസ്രോതസ്സുകളിൽ വരെ ആ വിദ്യാധിരാജൻ മുങ്ങി നിവർന്നു. അങ്ങനെ സഞ്ചയിച്ച അറിവിന്റെ അഗ്നിനാളങ്ങൾ ജ്വലിപ്പിച്ച് സർവോത്കൃഷ്ടമായ ഭാരതീയ ദർശനത്തിന്റെ അനശ്വര ചൈതന്യം ലോകത്തിന് കാട്ടിക്കൊടുത്തു. ഉടനെ അന്ധവിശ്വാസത്തിന്റെയും അനാചാരത്തിന്റെയും കോട്ടക്കൊത്തളങ്ങൾ ഒന്നൊന്നായി തകർന്നടിയാൻ തുടങ്ങി. ഒടുവിൽ അറിവധികാരത്തിന്റെ ഗർവിത വീര്യം പത്തിതാഴ്ത്തി ചരിത്രത്തിന്റെ പിന്നാമ്പുറങ്ങളിലേക്ക് പിൻവാങ്ങി. കേരളത്തിൽ നവോത്ഥാന സൂര്യൻ ഉദിച്ചുയർന്നു. അറിവാണ് ശക്തിയെന്നും അതിന്മേൽ കുത്തകാവകാശം ചാർത്തിക്കിട്ടിയ വർഗ്ഗങ്ങളില്ല എന്നും ചരിത്രരേഖകളും ശാസ്ത്രയുക്തിയും കൊണ്ട് ചട്ടമ്പി സ്വാമികൾ സ്ഥാപിച്ചെടുത്തു. ഗവേഷണത്തിന്റെ രീതി ശാസ്ത്രം ഉപയോഗിച്ചുകൊണ്ടാണ് അദ്ദേഹം നമ്മുടെ അക്കാദമിക പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. യാത്രയും അന്വേഷണവും വഴി സ്വായത്തമാക്കിയ കരുക്കളെ ബുദ്ധിയുടെ പരീക്ഷണശാലയിൽ പരിശോധന ചെയ്ത് ധാർമ്മികതയാലും സത്യദീക്ഷയാലും ദൃഢപ്പെട്ട മനസ്സാക്ഷിക്ക് സമർപ്പിച്ച് അംഗീകാരം നേടിക്കൊണ്ടാണ് ചട്ടമ്പി സ്വാമികൾ ഓരോ നിഗമനവും അവതരിപ്പിച്ചത്. ചട്ടമ്പി സ്വാമികളുടെ വൈജ്ഞാനിക ഗവേഷണ ഫലങ്ങളിൽ പ്രഥമ ഗണനീയമാണ് വേദാധികാര നിരൂപണം എന്ന ബൃഹത് ഗ്രന്ഥം. 2 ദശാബ്ദത്തിന്റെ നിസ്തന്ത്ര പ്രയത്നം ഇതിന്റെ രചനയുടെ പിന്നിലുണ്ട്. സ്വാമികൾ ഇതിന്റെ രചന 1893 പൂർത്തിയാക്കിയിരുന്നു. വേദപ്രമാണങ്ങൾ, മതാനുഷ്ഠാനങ്ങൾ, മാനവ സമൂഹം, സംസ്കാരം മുതലായ വിഷയങ്ങൾ ഇതിൽ ഉള്ളടങ്ങുന്നു. ദൌർഭാഗ്യവശാൽ അവയിൽ പലതും ഇന്ന് ലഭ്യമല്ല. സ്ഥിരമായി ഒരിടത്ത് തങ്ങുകയോ എഴുതുന്നവ സൂക്ഷിക്കുകയോ ചെയ്യുന്ന ശീലം സ്വാമികൾക്ക് ഉണ്ടായിരുന്നില്ലല്ലോ എന്നല്ല, ഗ്രന്ഥരചന അദ്ദേഹത്തിന്റെ കർമ്മോദ്ദേശങ്ങളിൽ പെട്ടിരുന്നുമില്ല. ആരുടെയെങ്കിലും നിർബന്ധം സഹിക്കവയ്യാതെയാണ് അദ്ദേഹം വല്ലതും എഴുതിയിട്ടുള്ളത്. വേദാധികാര നിരൂപണം രചിക്കുന്നതിന് പിന്നിൽ തന്റെ ദ്വിതീയ ശിഷ്യനായ ശ്രീ നീലകണ്ഠ തീർത്ഥപാദ സ്വാമികളുടെ നിർബന്ധാധിക്യമായിരുന്നുവെന്ന് സ്വാമികൾ മുഖവുരിയിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. എഴുതിയ കടലാസുകൾ അവിടെ തന്നെ ഇട്ടിട്ട് പോകുന്നതായിരുന്നു അവിടത്തെ പതിവ്. അതിനാൽ ചട്ടമ്പി സ്വാമികൾ എഴുതിയവ പലതും കണ്ടെടുക്കപ്പെടേണ്ടവയായി അവശേഷിക്കുകയാണ്. 1921 തൃശൂർ വാണികളേബരം പ്രസ്സിൽ നിന്ന് ശ്രീവർദ്ധനത്ത് എൻ കൃഷ്ണപിള്ള ബിഎ പ്രസിദ്ധപ്പെടുത്തിയതാണ് ഇന്ന് കാണുന്ന വേദാധികാര നിരൂപണത്തിന്റെ ആദ്യ രൂപം. സ്നാതമശ്യം ഗജം മത്തം വൃഷഭം കാമമോഹിതം ശൂദ്രമക്ഷര സംയുക്തം ദൂരത പരിവർജയേത് എന്നാണ് യഥാസ്ഥിതികരായ അറിവധികാരികൾ ഇവിടെ നടപ്പിലാക്കിയ അനാചാരം. ശൂദ്രരും സ്ത്രീകളും വേദം പഠിച്ചുകൂടാ എന്ന ശാസനം ഭാരതത്തിലാകെ പ്രാബല്യത്തിലാക്കുകയും ചെയ്തിരുന്നു. നസ്ത്രീ ശൂദ്രൗ വേദമതീയതാം എന്നാണ് ഇതിന് അവർ മുറുകെ പിടിച്ച പ്രമാണം. ചട്ടമ്പി സ്വാമികൾ ഇതിനെ ഖണ്ഡിച്ചു. ഭാരതീയ ജീവിതത്തെ കരുപിടിപ്പിച്ച വേദത്തിലോ സ്മൃതിയിലോ ഇതിഹാസ പുരാണങ്ങളിലോ ഒന്നും ഈ നിർദ്ദേശമില്ലെന്ന് സ്വാമികൾ കണ്ടെത്തി. എന്നുമാത്രമല്ല ഇതൊരു സൂത്രവാക്യം മാത്രമാണെന്നും അദ്ദേഹം തെളിയിച്ചു. ആധികാരിക ഗ്രന്ഥങ്ങളിൽ ഒന്നിൽ പോലും ഈ വാക്യം പ്രമാണമെന്നോ ശിക്ഷണവിധേയമെന്നോ പറഞ്ഞിട്ടില്ല. സർവോപരി സ്ത്രീകളും ശൂദ്രരും വേദം പഠിക്കരുത് എന്നല്ല ന സ്ത്രീ ശൂദ്രൗ വേദമതീയതാം എന്ന വാക്യത്തിനർത്ഥം. സ്ത്രീകളും ശൂദ്രരും വേദം പഠിച്ചേ തീരൂ എന്നില്ല എന്നാണെന്ന് അദ്ദേഹം സമർത്ഥിക്കുകയും ചെയ്തു. തുടർന്ന് ശൂദ്രന്റെ വേദാർഹതയാണ് ചട്ടമ്പി സ്വാമികളുടെ നിരീക്ഷണത്തിന് വിധേയമായത്. അതിനദ്ദേഹം ഒന്നാമത്തെ ഉദാഹരണമായി നിർദ്ദേശിക്കുന്നത് ജാനശ്രുതിയെയാണ്. ജാനശ്രുതി എന്ന ശൂദ്രന്റെ അളവറ്റ ധനത്തെയും സുന്ദരിയായ മകളെയും സ്വീകരിച്ചുകൊണ്ട് രൈക്വൻ എന്ന ബ്രാഹ്മണൻ അദ്ദേഹത്തെ ബ്രഹ്മവിദ്യയിലേക്ക് ഉപനയിക്കാൻ തയ്യാറായി. ജാനശ്രുതി പിന്നീട് വേദം പഠിച്ചതുകൂടാതെ വേദമന്ത്രങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതുപോലെ തന്നെയാണ് കുലമറിഞ്ഞുകൂടാത്തവനായ സത്യകാമ ജാബാലന്റെ അനുഭവവും. ആതിരേയ ബ്രാഹ്മണത്തിലും കൌശീതക ബ്രാഹ്മണത്തിലും പ്രതിപാദിക്കുന്നതാണ് മറ്റൊരു ദൃഷ്ടാന്തം. അത് കവശൻ എന്ന വേടൻ വേദാധ്യയനം ചെയ്തതിന്റെയും വേദമന്ത്രത്തിന്റെ ഋഷിയായി തീർന്നതിന്റെയും ചരിതമാണ്. ക്ഷത്രിയ രാജാവായ അജാതശത്രുവിനെ ഒരു ബ്രാഹ്മണൻ ഗുരുവായി വരിച്ച സംഭവം ബൃഹദാരണ്യകം 2 അധ്യായത്തിൽ കാണുന്നു. ജനകമഹാരാജാവിൽ നിന്ന് വ്യാസപുത്രനായ ശുഗബ്രഹ്മർഷി ഉപദേശം സ്വീകരിച്ചതും പ്രസിദ്ധമാണല്ലോ. ഇവിധത്തിൽ വേദപഠനം ബ്രാഹ്മണരിൽ മാത്രം പരിമിതപ്പെടുത്തിയതിന് ഒരു പ്രമാണവുമില്ലെന്ന് ചട്ടമ്പി സ്വാമികൾ വെളിപ്പെടുത്തി. അറിവിന്റെ അവസാന വാക്കായ വേദത്തിനുമേൽ ഒരു വിഭാഗത്തിനും കുത്തകാവകാശമില്ലെന്നും അത് മനുഷ്യകുലത്തിൽ കേരളത്തിന്റെ പൊതുസ്വത്താണെന്നും കേരളത്തെ പഠിപ്പിച്ചത് ചട്ടമ്പി സ്വാമികളാണ്. പിന്നാലെ വന്നവർക്ക് അതനുസരിച്ച് പ്രവർത്തിക്കുകയേ വേണ്ടിയിരുന്നുള്ളൂ. അതിനുവേണ്ട സാഹചര്യം സ്വാമികൾ തന്നെ സൃഷ്ടിച്ചിരുന്നു. ഏതൊരാളുടെയും ഭൗതിക ജീവിതത്തിന് ആഹാരം എത്രമാത്രം അത്യാവശ്യമാണോ അതുപോലെ തന്നെ ജ്ഞാനം ആത്മസാക്ഷാത്കാരത്തിന് അത്യന്താപേക്ഷിതമാണ്. ജ്ഞാനം നിഷേധിക്കാൻ ആർക്കും ഒരിക്കലും അധികാരമില്ല. താൻ ചുറ്റിലും കണ്ട നീതി നിഷേധങ്ങളും മനുഷ്യാവകാശ ലംഘനങ്ങളുമാണ് ചട്ടമ്പി സ്വാമികളെക്കൊണ്ട് ഇങ്ങനെ ചെയ്യിച്ചത്. തന്റെ ഉറ്റ സുഹൃത്തായ പേട്ടയിൽ പരമേശ്വരന്റെ അനുജനായ ഡോക്ടർ പൽപ്പുവിനോട് തിരുവിതാംകൂർ സർക്കാർ കാട്ടിയ അനീതി സ്വാമികളെ വല്ലാതെ അസ്വസ്ഥനാക്കിയിരുന്നു. ദ്രാവിഡ ഭാഷകളിൽ ഒന്നിൽ പോലും വേദാധികാര നിരൂപണം പോലെ ഒരു കൃതി മുൻപ് രചിക്കപ്പെട്ടതായി അറിയാൻ കഴിയുന്നില്ല. ഭാരതീയ ഭാഷകളിലെ തന്നെ മതപരമായ മഹത്വപൂർണ്ണ രചനയാണത്. ഇത് തന്നെയാണ് ഗുരു നിത്യചൈതന്യേതി തന്റെ ഗുരുവായ നടരാജഗുരുവിനെ വേദാധികാര നിരൂപണം വായിച്ചു കേൾപ്പിച്ചപ്പോൾ ഇതെഴുതിയ കടലാസിന് തീപിടിക്കാത്തത് നമ്മുടെ ഭാഗ്യമെന്ന് പറയാൻ കാരണം.